പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം 54 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്കിന്നത്തെ പഠനം ആരംഭിക്കാം. അവർ അവനെ പിടിച്ച് പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്നപ്പോൾ പത്രോസും അവരോടുകൂടിയിരുന്നു. അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോടുകൂടി ഉണ്ടായിരുന്നു. എന്നാൽ പത്രോസ് അത് നിഷേധിച്ച്, സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിലൊരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടിയായിരുന്നു, ഇവനും ഗലീലിയക്കാരനാണല്ലോ. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ സുവിശേഷം ധ്യാന വിഷയമാക്കുമ്പോൾ കുരിശിൻ്റെ വഴിയിലെ ശിഷ്യന്മാരെ നമ്മൾ പഠിക്കുകയാണ്. കുരിശിൻ്റെ വഴിയിൽ പരാജയപ്പെട്ട ഒരു ശിഷ്യനെ നമ്മൾ കണ്ടു കഴിഞ്ഞു, യൂദാസ്. യേശുവിനെ ഒറ്റിക്കൊടുക്കുകയും കുറ്റബോധത്താൽ നീറിയ മനുഷ്യൻ അവസാനം ആത്മഹത്യ ചെയ്യുകയും ചെയ്തത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് മറ്റൊരു ശിഷ്യനാണ്, പത്രോസ്. ഗുരുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്. യൂദാസ് ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. പത്രോസ് 1 അല്ല 3 തവണ തള്ളിപ്പറഞ്ഞു. ഞാനവനെ അറിയുകയില്ല എന്ന് ശപഥപൂർവ്വം ആണയിട്ട് പറയാൻ പോലും പത്രോസ് തയ്യാറായി. പക്ഷേ രണ്ടുപേരുടെയും അന്ത്യം വ്യത്യസ്തമാണ്. കാരണം രണ്ടുപേരുടെയും സ്വഭാവത്തിൽ കാതലായ വ്യത്യാസമുണ്ടായിരുന്നു. സുവിശേഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിത്വമാണ് പത്രോസിൻ്റേത്. അപ്പസ്തോലന്മാർ 12 പേരിൽ പ്രമുഖനാണ്. അപ്പസ്തോലന്മാരുടെ പട്ടിക അവതരിപ്പിക്കുമ്പോഴെല്ലാം ആദ്യത്തെ പേര് പത്രോസിൻ്റേതാണ്, ശിമയോൻ പത്രോസ് എന്ന്. യേശുവിൻ്റെ അടുക്കിലേക്ക് ശിമയോനെ കൊണ്ടുവന്നത് സഹോദരനായ അന്ത്രയോസാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ യേശുവും പത്രോസും തമ്മിലുള്ള ആദ്യത്തെ കണ്ടുമുട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ രണ്ടുപേരിലൊരുവൻ ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസായിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും. യേശു പ്രത്യേകമായി തിരഞ്ഞെടുത്തൊരു വ്യക്തി. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. സഹോദരൻ്റെ വാക്കുകേട്ടാണ് ശിമയോൻ യേശുവിൻ്റെ അടുക്കിൽ വന്നത്. പക്ഷേ ശിമയോനെ യേശു പ്രത്യേകമായി തിരഞ്ഞെടുത്തു. അവന് പുതിയൊരു പേര് കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കേപ്പ എന്ന അരമായ വാക്ക് പാറ എന്നാണ് അതിനർത്ഥം. അതാണ് പിന്നെ പേത്രോസ് എന്നും പേത്ര എന്നുമൊക്കെ ആയത്. ഗ്രീക്കിൽ പേത്രോസ് എന്ന് പറയും. പേത്ര എന്ന പദം പേത്രോസ് എന്ന പേരായി. കേപ്പായും പേത്രായും പേത്രോസും എല്ലാം സൂചിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, പാറ. ഉറച്ചവനാണ്, ഉറപ്പുള്ള അടിസ്ഥാനമായിരിക്കണം. ഇപ്പോൾ പത്രോസിൻ്റെ വിശ്വാസം പത്രോസിനെ സഭ സ്ഥാപിക്കാനുള്ള അടിത്തറയായി യേശു ആരംഭത്തിലേക്ക് കാണുകയാണ്. ഈ പത്രോസിൻ്റെ വ്യക്തിത്വം ഒന്ന് അടുത്തു പരിശോധിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പത്രോസ് ആത്മാർത്ഥതയുള്ള വ്യക്തിയായിരുന്നു. അനുദിന അധ്വാനം കൊണ്ട് ഉപജീവനം കഴിച്ചിരുന്നൊരു വ്യക്തി. വിവാഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മായിയമ്മയെക്കുറിച്ച് ബൈബിൾ പരാമർശമുണ്ട്. സാമാന്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട വ്യക്തിയായിരുന്നു പത്രോസ് എന്ന് പൊതുവെ ചരിത്രകാരന്മാർ കരുതുന്നു. പത്രോസിൻ്റെ വീടിൻ്റെ അടിത്തറയായി പരിഗണിക്കപ്പെടുന്ന കഫർനാവിലെ സ്ഥലത്ത് ഇന്നൊരു ദേവാലയം സ്ഥാപിച്ചിട്ടുണ്ട്. ആ വീടിൻ്റെ അടിത്തറ കണ്ടാൽ സാമാന്യം വലിയ വിശാലമായൊരു വീടായിരുന്നു എന്നതിന് സൂചനയുമുണ്ട്. ഓ, സ്വന്തമായി വള്ളവും വലയും, തൻ്റെ കീഴിൽ ജോലിക്കാരുമുണ്ടായിരുന്ന പത്രോസ് യേശുവിനെ അനുഗമിക്കാനായി എല്ലാം വിട്ടുപേക്ഷിച്ച വ്യക്തിയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 28-29 വാക്യങ്ങൾ ഇങ്ങനെയാണ്. പത്രോസ് പറഞ്ഞു, ഇതാ, ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതി, സുവിശേഷത്തെ പ്രതിയും, ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവർക്ക് ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. യേശുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ്. കുടുംബം പോലും വേണ്ടെന്ന് വെച്ച് ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ് പത്രോസ്. യേശുവിനോട് അത്രമാത്രം അടുപ്പമുണ്ടായിരുന്നു. പത്രോസ് എപ്പോഴും മുൻപന്തിയിലായിരുന്നു. ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം പറയാനും ഗുരുവിന് വേണ്ടി മുൻപന്തിയിൽ നിൽക്കാനും ഒക്കെ പത്രോസാണുള്ളത്. യേശു തൻ്റെ പരസ്യജീവിതത്തിൻ്റെ മധ്യഘട്ടമാകുമ്പോൾ ഗലീലയിലെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ ഈ ചോദ്യം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 16-ാമത്തെ അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു ബൈബിൾ ഭാഗമാണ്. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയായെന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഏറ്റവും വ്യക്തമായ വിശദമായ വിശ്വാസ പ്രഖ്യാപനമാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ വിശ്വാസമാണ് സഭയുടെ വിശ്വാസം. ഈ വിശ്വാസമാണ് സഭയുടെ അടിസ്ഥാനം. ഈ വിശ്വാസത്തിന്മേലാണ് സഭ നിലനിൽക്കുന്നത്. ഈ വിശ്വാസ സാക്ഷ്യമാണ് എന്നും സഭയിൽ പ്രഘോഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് പറയുക, യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ഇത് നിനക്ക് സ്വാഭാവികമായി ഉണ്ടായൊരു അറിവല്ല, നിന്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചതോ തോന്നലോ അല്ല. ദൈവത്തിൻ്റെ എൻ്റെ പിതാവായ ദൈവം എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. അപ്പോൾ പത്രോസ് ഇവിടെ ഒരു ദൈവിക വെളിപാട് സ്വീകരിക്കുന്ന വ്യക്തിയായി മാറുന്നു. പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പസ്തോൽമാർക്ക് മുഴുവനും വേണ്ടി ദൈവം പത്രോസിലൂടെ സംസാരിക്കുക. മാംസരക്തങ്ങൾ, മാനുഷികമായ ചോദന അല്ല ഇത് തന്നത്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. അത്തൂ കേപ്പ, നീ പാറയാണ്, നീ കേപ്പയാണ്, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നീയാവുന്ന പാറയിൽ എൻ്റെ സഭ ആവുന്ന സൗധം ഞാൻ പണിയും. യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഇവിടെ പത്രോസിനെ. യേശുവിൻ്റെ പ്രതിനിധിയായിട്ടാണ് പത്രോസിനെ എടുത്തു കാണിക്കുക. പത്രോസ് ഏറ്റുപറഞ്ഞ ദൈവിക വെളിപാടും അതിനുള്ള വിശ്വാസവുമാണ് ഈ അടിത്തറയായിട്ട് നിൽക്കുന്നത്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. കവാടമാണ് ഏറ്റവും ശക്തമായ സ്ഥലം. ഒരു പട്ടണത്തിൻ്റെ കവാടമാണ് ഏറ്റവും കൂടുതൽ ഡിഫൻസ് ഉള്ള പ്രദേശം. അതുകൊണ്ട് നരക കവാടങ്ങൾ എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ ശക്തി എന്നർത്ഥം. പൈശാചിക ശക്തി, തിന്മയുടെ ശക്തി, തെറ്റിൻ്റെ ശക്തി നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല. ഇപ്പോൾ പത്രോസിന് ആകുന്ന പാറയിൽ സ്ഥാപിതമായിരിക്കുന്ന സഭ തിന്മയിൽ, തെറ്റിൽ വീഴാതെ കാത്തു സൂക്ഷിക്കപ്പെടും എന്ന് യേശു വാഗ്ദാനം ചെയ്യുകയാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഓ, പരമാധികാരം ഏൽപ്പിച്ചു കൊടുക്കുക പത്രോസിനും പത്രോസിന് പിൻഗാമികളിലൂടെ സഭയ്ക്കും. ഇപ്പോഴിങ്ങനെ സഭാസമൂഹത്തിൻ്റെ, അപ്പസ്തോല സമൂഹത്തിൻ്റെ തലവനായി, പ്രധാനിയായി, അടിസ്ഥാനമായി, അധികാരിയായി യേശു തന്നെ സ്ഥാപിക്കുകയാണ് പത്രോസിനെ. നിനക്ക് ഞാൻ ഏൽപ്പിച്ചതിരും, അത് മരണത്തിന് ശേഷമാവും. ഇത്രമാത്രം വലിയ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ പത്രോസ്. നമുക്ക് കാണാം അടുത്ത നിമിഷം സംഭവിക്കുന്നത്. യേശുവിനോടുള്ള നൈസർഗികമായ, സ്വാഭാവിക, മാനുഷികമായ സ്നേഹവും താല്പര്യവും, യേശുവിന് യാതൊരു അപകടവും സംഭവിക്കരുത് എന്നുള്ള നിർബന്ധവുമാണ് അടുത്ത പത്രോസിൻ്റെ നിലപാടിന് കാരണമായി തീരുക. അപ്പോൾ മുതൽ യേശു തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് അറിയിക്കാൻ തുടങ്ങി. 22-ാമത്തെ വാക്യം, പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി, ദൈവം കനിയട്ടെ, കർത്താവെ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. നീ മരിക്കരുത്, നിനക്കിങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. നീ ഞങ്ങളുടെ നേതാവാണ്, രക്ഷകനാണ്, മിശിഹായാണ്, നിനക്കിത് സംഭവിക്കാൻ പാടില്ല. പീഡാനുഭവം, മരണം എന്നത് മിശിഹായ്ക്ക് സംഭവിക്കാൻ പാടില്ല എന്ന് പത്രോസ് പറയുമ്പോൾ മാനുഷികമായൊരു ചിന്തയാണ്. പക്ഷേ അതിന് യേശു കൊടുക്കുന്ന മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകും. തൊട്ടുമുമ്പേ പിതാവിൻ്റെ വക്താവായി ദൈവിക വെളിപാട് സ്വീകരിച്ച് ശിഷ്യന്മാർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ട പത്രോസിനെ ഇപ്പോൾ യേശു സാത്താനെ എന്ന് വിളിക്കുക. നിന്നിലൂടെ സംസാരിച്ചത് ദൈവമല്ല, നിന്നിലൂടെ സംസാരിച്ചത് സാത്താനാണ്. നിന്റേതായ ചിന്ത എൻ്റെ മുമ്പിൽ നിന്ന് പോവുക, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഇപ്പോഴും ബലഹീനനാണ് പത്രോസ്. പാറയെന്ന് പറഞ്ഞാലും മെഴുകുപോലെ ഉരുകുന്ന ഒരു വ്യക്തിയായി തീർന്നു പത്രോസ്. യേശു അവനെ പ്രത്യേകമായി കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ, ദൈവം പ്രത്യേകമായി പരിപാലിക്കുന്നില്ലെങ്കിൽ പത്രോസ് ഒന്നുമല്ലാതായിത്തീരും. പത്രോസ് പാറ പോലെ ഉറച്ചു നിൽക്കേണ്ടവനാണെങ്കിലും മെഴുകുപോലെ ഉരുകിപ്പോകും. അതിനുള്ള സകല സാധ്യതകളുമുണ്ട്. അതാണ് നമ്മൾ ആരംഭത്തിൽ വായിച്ചത്. യേശു മുൻകൂട്ടി അറിയിച്ചിരുന്നു. പത്രോസിനും വീഴ്ച സംഭവിക്കും, എല്ലാവരും പരീക്ഷിക്കപ്പെടും. ലൂക്കാ എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ 31-32 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ശിമയോൻ ശിമയോൻ, ഇവിടെ പത്രോസ എന്നല്ല വിളിക്കുക, ശിമയോൻ ശിമയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ഇതാണ് യേശു പത്രോസിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൗത്യം. ബലഹീനനാണ് ശിമയോൻ, പക്ഷേ ഈ ബലഹീനനായ ശിമയോനെ ബലവാനായ പാറയായ പത്രോസാക്കി മാറ്റുന്നത് യേശുവാണ്. യേശുവിൻ്റെ പ്രാർത്ഥന, യേശു ശിമയോന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു, ശിമയോനെ ഏൽപ്പിക്കുന്ന ദൗത്യം മറ്റ് ശിഷ്യന്മാരെയും ശക്തിപ്പെടുത്തുകയാണ്. ഈ ദൗത്യത്തിൽ ആരംഭത്തിൽ പറ്റേ പരാജയപ്പെട്ട വ്യക്തിയാണ് പത്രോസ്. ഗുരുവിനെ നിഷേധിക്കും എന്ന് യേശു മുൻകൂട്ടി അറിയിച്ചിരുന്നു. അപ്പോൾ പത്രോസ് കൊടുക്കുന്ന മറുപടി ഇതാണ്, 22-ാം അധ്യായം 33-34 വാക്യങ്ങൾ: നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. അവൻ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല. സാത്താൻ പ്രലോഭിപ്പിക്കും, എല്ലാവരെയും ചിതറിക്കും എന്ന് പറയുമ്പോൾ പത്രോസ് ഇവിടെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പറയുക, ഞാൻ നിന്നെ ഒരിക്കലും തള്ളിപ്പറയുകയില്ല, മറ്റെല്ലാവരും തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല, നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ സന്നദ്ധനാണ്. പത്രോസിൻ്റെ ഹൃദയം തുറന്ന ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു അത്. പക്ഷേ ഈ ആത്മാർത്ഥത കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല, അത്ര ശക്തമായിരുന്നു പ്രലോഭനം. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. യേശു പിടിക്കപ്പെട്ടു. അതിനു മുമ്പേ ഗെത്സെമനെയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശു 3 പേരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ പത്രോസുണ്ട്, പത്രോസും യാക്കോബും യോഹന്നാനും. രൂപാന്തരീകരണത്തിൻ്റെ മലയിലേക്ക് പോകുമ്പോഴും യേശു കൂടെ കൊണ്ടുപോകുന്ന പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയുമാണ് യേശുവിൻ്റെ ഏറ്റവും അടുത്ത 3 സുഹൃത്തുക്കൾ, അനുയായികൾ. അവരുടെ മുൻപന്തിയിലാണ് പത്രോസ്. അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രലോഭനത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞെങ്കിലും ബലഹീനതയാലാവാം, ഭയം കൊണ്ടാവാം തളർന്ന് ഉറങ്ങുകയായിരുന്നു. യേശു ഗെത്സെമനെയിൽ രക്തം ചിന്തി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ ഉറക്കമായിരുന്നു. ആ ഉറക്കത്തിന് ശേഷമാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പടയാളികളെ കാണുകയും പത്രോസ് മുൻപന്തിയിൽ വീണ്ടുമുണ്ട്. പത്രോസാണ് വാളെടുത്ത് പ്രധാന പുരോഹിതൻ്റെ ഭൃത്യനെ വെട്ടുകയും അവൻ്റെ ചെവി ഛേദിച്ചു കളയുകയും ചെയ്തത്. അത് പിന്നീട് വലിയ വിനയായി തീർന്നു. യേശുവിനെ ആയുധമെടുത്ത് രക്ഷിക്കാമെന്ന് വിചാരിച്ചു പത്രോസ്. ഗുരുവിനോടുള്ള സ്നേഹമാണ് എല്ലാത്തിനും കാരണം. ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല, എല്ലാവരും തിരസ്കരിച്ചാലും ഞാൻ നിന്നെ തിരസ്കരിക്കുകയില്ല, ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, അവസാനം വരെ, മരണം വരെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. നിർണായകമായ നിമിഷത്തിൽ പ്രാർത്ഥിക്കുന്നതിന് പകരം ഉറങ്ങി. അവസാനം സംഘട്ടനത്തിൽ വാളെടുത്തു, വാളെടുത്തുകൊണ്ട് ഗുരുവിനെ രക്ഷിക്കാമെന്ന് വിചാരിച്ചു. അവസാനം ഒരു കൊലപാതക ശ്രമത്തിന് കുറ്റവാളിയായി തീരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയായിരിക്കണം പത്രോസ് ഭയപ്പെട്ടത്. പത്രോസിനെ തിരിച്ചറിയുന്നവർ ചോദിക്കും, ഞാൻ നിന്നെ തോട്ടത്തിൽ വെച്ച് കണ്ടില്ലേ? ഭയത്തിന് പ്രധാന കാരണം പത്രോസ് വാളുപയോഗിച്ചത് കൂടിയാണ്. ഞാനവനെ അറിയില്ല എന്ന് പലതവണ തള്ളിപ്പറയേണ്ടതായിട്ട് വരുന്നു. ആ തള്ളിപ്പറയുന്ന സാഹചര്യം കൂടി ഓർക്കുക. യേശു പ്രധാന പുരോഹിതൻ്റെ അകത്തളത്തിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ പുറത്ത് ശിമയോൻ പത്രോസ് തീ കായുകയാണ്. യേശുവിനെ അനുഗമിച്ചാണ് വന്നത്, പക്ഷേ യേശുവിനെ അനുഗമിച്ച് വന്നവൻ പുറത്തു തങ്ങി. തണുപ്പുള്ള സമയമാണ്, തീ കാഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് പകരം ഉറങ്ങുകയും യേശു വിചാരണ ചെയ്യപ്പെടുമ്പോൾ പുറത്ത് തീ കായുകയും ചെയ്യുന്ന പത്രോസ്, അവനാണ് യേശുവിനെ തള്ളിപ്പറയേണ്ടി വരുന്നത്. 1 അല്ല 3 തവണ യേശു മുൻകൂട്ടി അറിയിച്ചിരുന്നു, പക്ഷേ അത് അത്ര തന്നെ കാര്യമായി കണക്കിലെടുത്തില്ല, അഥവാ അവിടെ ദയനീയമായി പരാജയപ്പെട്ടു. പക്ഷേ അതുകൊണ്ട് പത്രോസിൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. യൂദാസിൻ്റേതുപോലെ ഇവിടെ അവസാനിക്കുന്നില്ല പത്രോസിൻ്റെ ജീവിതം. യേശു അവന് നേരെ തിരിഞ്ഞ് അവനെ നോക്കിയെന്ന് ലൂക്കായ പറയുന്നത്. ലൂക്കാ 22-ാമത്തെ അധ്യായം 61-ാമത്തെ വാക്യം: കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കോഴി കൂവി. യേശു പറഞ്ഞിരുന്നു, നീ 3 തവണ എന്നെ തള്ളിപ്പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല. കോഴി കൂവുന്നത് കേൾക്കുകയും യേശുവിൻ്റെ തിരിഞ്ഞു നോട്ടം കാണുകയും ചെയ്തപ്പോൾ പത്രോസ് എല്ലാം ഓർത്തു. അവൻ പുറത്തുപോയി, മനംനൊന്ത് കരഞ്ഞു. പത്രോസിൻ്റെ ജീവിതത്തിലെ വലിയ ഒരു വഴിത്തിരിവാണിത്, യേശുവിൻ്റെ ഈ നോട്ടം. തൻ്റെ പരാജയത്തിലേക്ക്, തൻ്റെ വീഴ്ചയിലേക്ക് കടന്നു വന്ന് തിരിഞ്ഞു നോക്കുന്ന യേശു. ആ നോട്ടം അവനെ എല്ലാം അനുസ്മരിപ്പിച്ചു. ഇനി അങ്ങോട്ട് നമ്മൾ പത്രോസിനെ കാണുന്ന മറ്റൊരു വ്യക്തിയായിട്ടാണ് യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം. യോഹന്നാനാണ് വീണ്ടും അത് അവതരിപ്പിക്കുന്നത്. യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന പത്രോസിൻ്റെ ചിത്രം വരച്ചു കാട്ടിയ യോഹന്നാൻ തന്നെ അവസാനത്തെ അധ്യായത്തിൽ പത്രോസിൻ്റെ വലിയൊരു മാനസാന്തരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ നവീകരണത്തിൻ്റെ ചിത്രവും അവതരിപ്പിക്കുന്നുണ്ട്. 21-ാമത്തെ അധ്യായം മുഴുവനും യോഹന്നാൻ എഴുതിയത് പത്രോസിന് വേണ്ടിയായിരുന്നു, അല്ലെ പത്രോസ് എന്ന വ്യക്തിത്വത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാം കഴിഞ്ഞു, ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ പ്രത്യക്ഷീകരണം ഉണ്ടായി, എന്നിട്ടും പത്രോസ് മറ്റുള്ളവരെയും കൂട്ടി മീൻ പിടിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് യേശു പറഞ്ഞിരുന്നു. വള്ളവും വലയും ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചതാണ്. ഗലീലി തടാകത്തിൽ ഉപേക്ഷിച്ച വള്ളവും വലയും ഇനി ഒരിക്കലും കഴിഞ്ഞു തൊടുകയില്ല എന്ന് വിചാരിച്ചു പോന്നവനാണ്. പക്ഷേ യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം അവൻ വീണ്ടും പഴയ തൊഴിലിലേക്ക് പോവുകയാണ്. പഴയ തൊഴിലിലേക്ക് തനിച്ചു പോവുകയല്ല, കൂട്ടരെ ഞാൻ മീൻ പിടിക്കാൻ പോകുമെന്ന് പറയുമ്പോൾ മറ്റു കൂട്ടുകാരും 7 പേര് കൂടി യേശു അവൻ്റെ കൂടെ പോകുന്നുണ്ട്. ഇങ്ങനെ വീണ്ടും അനുയായികളെയും കൂട്ടി അകന്നുപോകുന്ന പത്രോസ്, ആ പത്രോസിൻ്റെ അടുക്കിലേക്കാണ് യേശു കടന്നു വരുന്നത് അത്ഭുതകരമായ മീൻപിടുത്തത്തിലൂടെ. 21-ാമത്തെ അധ്യായത്തിൽ അത്ഭുതകരമായ മീൻപിടുത്തത്തിൻ്റെ കഥ പറയുന്നുണ്ട്. മീൻപിടുത്തത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് സുവിശേഷകന്മാർ ആരംഭിക്കുന്ന ലൂക്കാട് സുവിശേഷം. പ്രത്യേകിച്ചും 5-ാമത്തെ അധ്യായത്തിൽ അത്ഭുതകരമായ മീൻപിടുത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെയാണ് പത്രോസിൻ്റെ വിളി ആരംഭിക്കുന്നത്. ഇവിടെ 21-ാമത്തെ അധ്യായത്തിൽ ഉത്ഥാനത്തിന് ശേഷം വീണ്ടും വേറൊരു മീൻപിടുത്തത്തിലൂടെ കഥ തുടരുകയാണ്. യേശു കരയ്ക്ക് വന്നു നിന്നത് യേശുവാണെന്ന് പത്രോസിന് മനസ്സിലായില്ല. യേശുവിൻ്റെ വാക്ക് കേട്ടു, വലയെറിഞ്ഞു, വല നിറയെ മീൻ കിട്ടി. അപ്പോഴാണ് യോഹന്നാൻ്റെ കണ്ണു തുറക്ക്. യേശു സ്നേഹിച്ച ശിഷ്യൻ പറയും അത് ഗുരുവാണ്. അത് ഗുരുവാണെന്ന് കേട്ട ഉടനെ പത്രോസ് മേലങ്കി വാരി ചുറ്റി കടലിലേക്ക് എടുത്തു ചാടി ഗുരുവിൻ്റെ അടുക്കിലേക്ക് നീന്തിയെത്തുകയാണ്. ഏതാണ്ട് 200 സാധ്യം ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു ശിഷ്യന്മാർ തോണി തുഴഞ്ഞ് അടുത്തു വരുന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തണം. അടുക്കിലേക്ക് പാഞ്ഞെത്തുന്ന ശിഷ്യൻ, യേശു ഈ ശിഷ്യന് ഒരു വലിയ മാനസാന്തരത്തിൻ്റെ അഥവാ ഒരു ശുദ്ധീകരണത്തിൻ്റെ അവസരം കൊടുക്കുകയാണ്. ആ അവസരം കൊടുക്കുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ്. ആദ്യമേ അവരുടെ പരാജയത്തിന് താഴ്വരയിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കും, ഇതാണ് 21-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരമാണ് പറയുക. ഇതിനുശേഷം തിബേരിയാസ് കടൽത്തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ, പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായിരുന്നുള്ള നഥാനായൽ, സബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. ഒരിക്കലും തിരിച്ചു പോകരുതെന്ന് പറഞ്ഞ് മനുഷ്യരെ പിടിക്കാനായിട്ട് വിളിക്കപ്പെട്ട ശിമയോൻ പത്രോസ് മറ്റുള്ളവരെയും കൂട്ടി വീണ്ടും മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. പഴയ തൊഴിലിലേക്ക് തന്നെ പോകുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു. പരാജിതൻ്റെ കടൽക്കരയിലേക്കാണ്, താഴ്വരയിലേക്കാണ് വരിക. ഒന്നും കിട്ടാത്തവൻ, വീണ്ടും അകന്നുപോകുന്നവൻ, വിളിയിലിരുന്ന് അകന്നുപോകുന്ന ശിഷ്യന്മാർ. അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? കുഞ്ഞുങ്ങളെ എന്നുള്ള വിളി അത് വലിയ വാത്സല്യത്തിൻ്റെ, അഗാധമായ സ്നേഹത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ ഒക്കെ വിളിയാണ്. എല്ലാവരും ഒറ്റക്കൊടുത്തവരാണ്, തള്ളിപ്പറഞ്ഞവരാണ്, ഒളിച്ചോടിയവരാണ്, അറിയില്ല എന്ന് 3 തവണ ആവർത്തിച്ച് പറഞ്ഞവരാ. അവരെയാണ് യേശു വീണ്ടും കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുക. അകന്നുപോയ കുഞ്ഞുങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടുന്ന തള്ളക്കോഴിയുടെ ചിത്രം ഇവിടെ കാണാൻ സാധിക്കും. വള്ളത്തിൻ്റെ വലത്തുവശത്തെ വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യ നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറംകുപ്പായം എടുത്തു ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിരുന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെ അല്ലായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നേരം വെളുക്കുന്നതിന് മുമ്പേ അതിരാവിലെ എണീറ്റ് അപ്പം ചുട്ട് മീനും ചുട്ട് കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ ചിത്രം ഇവിടെ കാണാം. പരാജയത്തിൻ്റെ താഴ്വരയിലേക്ക് കടന്നു വരുന്ന അനുരഞ്ജനത്തിൻ്റെ ചിത്രം. ഉറ്റിക്കൊടുത്തവരെയും തള്ളിപ്പറഞ്ഞവരെയും വീണ്ടും സ്വീകരിച്ച് ഒരുമിച്ച് കൂട്ടുന്ന അമ്മയുടെ ചിത്രമാണ് യേശുവിൻ്റെ ഇവിടെ പ്രകടമാവുക. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ നിന്ന് കുറേ കൊണ്ടുവരുവൻ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്ര അധികം ഉണ്ടായിരുന്നിട്ടും വലക്കേറിയില്ല. യോഹന്നാനാണ് ഇതെഴുതുന്നത്. ഒരുപാട് പ്രതീകങ്ങളുണ്ട്. യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാനാണെന്ന് ഊഹിക്കാൻ തക്കതായ കാരണങ്ങളുണ്ട്. ഇവിടെ വള്ളത്തിൽ കയറുകയും വല വലിച്ച് കരയ്ക്ക് കയറ്റുകയും ഒക്കെ ചെയ്യുന്ന ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് വീണ്ടും പത്രോസിനാണ്. നേതൃസ്ഥാനത്ത് തന്നെയാണ് പത്രോസ് നിൽക്കുന്നത്. 153 മത്സ്യങ്ങൾ ഒരു സിംബോളിക് പ്രതീകാത്മക സംഖ്യയായിട്ടാണ് കണക്കാക്കപ്പെടുക. അന്നത്തെ ശാസ്ത്രമനുസരിച്ച് കടലിൽ ആകെ 153 ഇനം മത്സ്യങ്ങളാണ് ഉള്ളതെന്ന് കരുതപ്പെട്ടിരുന്നു. അപ്പോൾ 153 മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ കടലിലെ എല്ലാ മത്സ്യങ്ങളുടെയും പ്രതീകം, ഒരു സാർവത്രിക സഭയുടെ എല്ലാ ലോക ജനതകളെയും സഭയാകുന്ന വലയിലേക്ക് കൊണ്ടുവരാൻ, ദൈവരാജ്യമാകുന്ന വലയിലേക്ക് പ്രവേശിപ്പിക്കാൻ ഉള്ള ദൗത്യം പത്രോസിനെ ഏൽപ്പിച്ചിരിക്കുന്നു, പത്രോസ് ഏറ്റെടുത്തിരിക്കുന്നു, അത് നിർവഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. 153 മത്സ്യങ്ങൾ അടങ്ങിയ വല അതും കീറിപ്പോയിട്ടില്ല. യേശുവിൻ്റെ സഭ കീറാൻ പാടില്ല. അവൻ്റെ മേലങ്കി തുന്നലില്ലാതെ നെയ്തതായത് കീറിക്കളയാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ കീറാത്ത വസ്ത്രം പോലെ കീറാത്ത വല സഭയിൽ പിളർപ്പുണ്ടാവാൻ പാടില്ല എന്ന സൂചനയും, ഇങ്ങനെ വല വലിച്ച് കരയ്ക്കിട്ടു, മത്സ്യം അവർ ഭക്ഷിച്ചു. യേശു ആദ്യമേ ചെയ്യുന്നത് ശിഷ്യന്മാർക്ക് തൻ്റെ സന്നിധിയിൽ സന്തോഷം, സമാധാനം, ഐക്യം കൊടുക്കുകയാണ്. വിശപ്പടക്കിയതിന് ശേഷമാണ്. എന്നിട്ടും യേശു അവരോടൊന്നും പറഞ്ഞിരുന്നില്ല, കുറ്റാരോപണമില്ല, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ തള്ളി പറഞ്ഞു, എന്നെ ഒറ്റയ്ക്ക് വിട്ടുപോയില്ലേ, ചോദ്യമൊന്നുമില്ല. അവസാനം യേശു പ്രാതൽ കഴിഞ്ഞപ്പോൾ ശിമയോനോട് ചോദിക്കുക, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അത് വളരെ വ്യക്തമായൊരു ചോദ്യമാണ്, ഇവരെക്കാൾ അധികമായി. അതിന് കാരണവുമുണ്ട്. ഇവരെല്ലാം തള്ളിപ്പറഞ്ഞാലും, മറ്റുള്ളവരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും, ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് ഞാൻ നിന്നെ അറിയുകയില്ല എന്ന് 3 തവണ തള്ളിപ്പറഞ്ഞവനാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നവൻ ചോദിക്കുന്നു. യേശുവിൻ്റെ ചോദ്യം, ഉവ്വ് കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ അറിയുന്നുവല്ലോ. പത്രോസിന് ഒന്നേ പറയാനുള്ളൂ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശു പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക, ദൗത്യമേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു, പക്ഷേ യേശു അവസാനിപ്പിക്കുന്നില്ല. വീണ്ടും ചോദിക്കുക, ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവിടെ ഇവരെക്കാൾ അധികമായി എന്ന ആ ഒരു വിശേഷണമില്ല. അപ്പോൾ മറ്റുള്ളവരുമായി താരതമ്യമില്ല, നിന്നിൽ തന്നെയാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നല്ലോ. അവൻ വീണ്ടും പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. അവൻ 3 പ്രാവശ്യം ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3 പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. ഇവിടെ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. യേശു ആദ്യത്തെ 2 തവണയും സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക്, യോഹന്നാൻ സുവിശേഷം കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്ക് അഗപ്പാവോ എന്നാണ്. ദൈവികമായൊരു സ്നേഹം, ഒരു വൈകാരിക തലത്തിനപ്പുറത്ത് പൂർണ്ണമായി സമ്പൂർണമായി ദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെതായ ആ നിസ്വാർത്ഥമായ സ്നേഹം, അതാണ് പത്രോസിനോട് ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പക്ഷേ അതിന് പത്രോസ് കൊടുക്കുന്ന മറുപടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫിലെയിൻ എന്ന ഒരു പദമാണ്, ഒരു വൈകാരികമായ ഊഷ്മളമായ വാത്സല്യം, സ്നേഹം. ഇപ്പോൾ ഒരു ദൈവിക തലത്തിൽ നിന്ന് യേശു സംസാരിക്കുമ്പോൾ വൈകാരിക തലത്തിൽ നിന്നാണ് പത്രോസ് സംസാരിക്കുക. ഇതാണ് പദത്തിൻ്റെ പ്രയോഗം കൊണ്ടുണ്ടാകുന്ന പ്രത്യേകത. 2 തവണയും യേശു അഗപ്പാവോ എന്ന പദം ഉപയോഗിക്കുന്നു, 2 തവണയും പത്രോസ് ഫിലെയിൻ എന്ന പദം ഉപയോഗിച്ച് മറുപടി പറയുന്നു. അപ്പം 3 തവണ പത്രോസ് ഉപയോഗിച്ച് അതേ പദം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ തൻ്റെ ഈ വൈകാരിക തരത്തിലുള്ള സ്നേഹത്തെ പോലും യേശു ചോദ്യം ചെയ്യുന്നുവെന്ന് തോന്നിയ പത്രോസിന് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. അവൻ്റെ ഹൃദയം വിതുമ്പി, അതൊരു വലിയ നിലവിളിയായി പുറത്തേക്ക് വന്നു. കർത്താവ്, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും നീ അറിയുന്നു. അവകാശവാദങ്ങളില്ല, മറ്റുള്ളവരെക്കാൾ വലിയവനാണെന്ന ഭാവമില്ല, എനിക്കെല്ലാം കഴിയാം, ഞാൻ നിനക്ക് വേണ്ടി മരിക്കും എന്നുള്ള ഒരു ചിന്തയുമില്ല. നീ എല്ലാം അറിയുന്നു, എൻ്റെ കഴിവുകേടുകളും എൻ്റെ ബലഹീനതകളും എല്ലാം അറിയുന്നവനാണ് നീ, തള്ളിപ്പറഞ്ഞവനാണെന്നും അറിയുന്നവനാണ് നീ. പക്ഷേ ഒരു കാര്യം നീ അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ പത്രോസിൻ്റെ ഈ സ്നേഹമാണ് യേശു അവനിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഈ സ്നേഹമാണ് പത്രോസിനെ തലപ്പത്തേക്ക് നയിക്കുന്നത്. വിശ്വാസവും സ്നേഹവും, വിശ്വാസത്തിൽ ഉരുത്തിരിഞ്ഞ സ്നേഹം, സ്നേഹത്തിൽ നിന്ന് കടന്നു വരുന്ന ആ ഒരു വിനയം, സ്വയം കൊടുക്കാനുള്ള സന്നദ്ധത. ഇപ്രകാരം യേശു പത്രോസിന് അവസരം കൊടുക്കുകയാണ്. തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തൻ്റെ പരാജയങ്ങൾ വീഴ്ചകളിൽ നിന്ന് കടന്നു വരാൻ അങ്ങനെ യേശു പത്രോസിനെ തൻ്റെ സഭയുടെ പരമാധികാരിയായി നിയമിക്കുക. ഇനി അങ്ങോട്ട് പത്രോസ് ഒരു പുതിയ മനുഷ്യന്. അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണാം പത്രോസാണ് ചിതറിപ്പോയ ശിഷ്യ സമൂഹത്തെ ഒരുമിച്ച് കൂട്ടുന്നത്, പത്രോസാണ് മുൻകൈ എടുക്കുന്നത്. ആദ്യത്തെ 12 അധ്യായങ്ങൾ മുഴുവനും തന്നെ പത്രോസിനെ കേന്ദ്രീകൃതമാക്കിക്കൊണ്ടാണ് ലൂക്ക അവതരിപ്പിക്കുന്നത്. സഭാസമൂഹത്തിൽ പുതിയ ഒരു ശിഷ്യനെ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ പത്രോസാണ് മുൻകൈ എടുക്കുക. പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ പത്രോസാണ് ആദ്യമേ സുവിശേഷ പ്രഘോഷണം നടത്തുക. പത്രോസ് മുൻപന്തിയിലുണ്ട് എല്ലായിടത്തും. ഈ പത്രോസ് ആണ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നത്. ഈ പത്രോസിനെയാണ് കർത്താവ് പ്രത്യേകമായി സംരക്ഷിക്കുക. ഈ പത്രോസാണ് അവസാനം റോമിൽ സഭ സ്ഥാപിക്കുന്നത്. ഈ പത്രോസിനെയാണ് നീറോ ചക്രവർത്തിയുടെ കാലത്ത് വത്തിക്കാൻ കുന്നിൽ തലകീഴായി കുരിശി തറച്ചു കൊല്ലുന്നതും. ഈ പത്രോസിൻ്റെ ശവകുടീരത്തിൻ്റെ മുകളിലാണ് ഇന്ന് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക നിൽക്കുക. ഈ പത്രോസിന് പിൻഗാമിയായിട്ടാണ് റോമ മാർപ്പാപ്പ അറിയപ്പെടുന്നത്, സ്വീകരിക്കപ്പെടുന്നത്. അപ്പോഴേ പത്രോസിനെ സുവിശേഷങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ് പത്രോസ്. തൻ്റെ തെറ്റുകളും വീഴ്ചകളും ഏറ്റുപറയാനുള്ള സന്നദ്ധതയുണ്ട്, വിനയമുണ്ട് പത്രോസിന്, വിശ്വാസമുണ്ട് പത്രോസിന്, കർത്താവിൽ ആശ്രയമുണ്ട്, സർവോപരി കർത്താവിനെ സ്നേഹിക്കുന്നവനാണ്. തൻ്റെ വീഴ്ചകളിൽ നിരാശപ്പെട്ട് അവസാനിക്കാതെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് തെറ്റുകൾ ഏറ്റുപറയാനും അവിടുത്തെ സ്നേഹത്തിൽ വളരാനും പത്രോസിന് സാധിച്ചു. ഈ വിശ്വാസവും സ്നേഹവും, ഇതാണ് കുരിശിൻ്റെ വഴിയിൽ നമുക്കും ആവശ്യം. യേശുവിനെ അനുഗമിക്കുന്നവൻ, യേശുവിൻ്റെ പിന്നാലെ പോകുന്നവൻ, കുരിശെടുക്കുന്നവൻ വിശ്വാസത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകണം. അതിനുള്ള മാതൃകയാണ് പത്രോസ്. ആ പത്രോസിൻ്റെ മാതൃക നമുക്ക് പ്രചോദനം നൽകട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, വിശുദ്ധ പത്രോസിലൂടെ അവിടെ ഞങ്ങൾക്ക് വലിയ മാതൃക കാണിച്ചു തരികയായിരുന്നു. പരാജയപ്പെട്ടവനാണ് പത്രോസ്, ബലഹീനനായി തീർന്നവനാണ് പത്രോസ്. അങ്ങയുടെ പ്രത്യേകമായ പ്രചോദനത്താൽ വിശ്വാസം ഏറ്റുപറഞ്ഞെങ്കിലും അടുത്ത നിമിഷം വീണുപോയവനാണ്. എന്നിട്ടും കർത്താവെ അവിടുന്ന് പത്രോസിനെ കൈപിടിച്ച് ഉയർത്തി സഭയുടെ അടിസ്ഥാനമായി പാറയായി നിശ്ചയിച്ചു. പരാജയങ്ങളിൽ നിന്ന് ഉയർത്തി മാനസാന്തരത്തിലൂടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. പത്രോസിന് അങ്ങ് നൽകിയതുപോലെ മാനസാന്തരത്തിന് അങ്ങയോടുള്ള സ്നേഹം ഏറ്റുപറഞ്ഞുകൊണ്ട് കൂടുതൽ ഉത്സാഹത്തോടെ ഉണർവോടെ അങ്ങെ അനുഗമിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. വീഴ്ചയിൽ നിരാശപ്പെടാതെ, പാപത്തിൽ ആണ്ടുപോകാതെ, പാപത്തിലും പരാജയങ്ങളിലും ഒക്കെ പെട്ടുപോകുമ്പോഴും അവിടെ നിന്ന് അങ്ങയുടെ മുഖത്ത് നോക്കി അങ്ങയുടെ സ്നേഹത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.